നമസ്കാരം ഡോക്ടർ മേരിക്കുട്ടി ആന്റണി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം സാൽവി.
ഡോക്ടർ, കഴിഞ്ഞ തലമുറയിലെ കുട്ടികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് അഥവാ അവർക്ക് ആർത്തവം ഉണ്ടാവുന്നത് അല്പം നേരത്തെ ആവുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പൊ സാധാരണ ഇപ്പോൾ ഏത് പ്രായത്തിലാണ് പെൺകുട്ടികൾക്ക് ആർത്തവം ഉണ്ടാവുന്നത്?
ഇന്ത്യയിൽ ചെയ്ത ഒരു പഠനം അനുസരിച്ച് പെൺകുട്ടികൾക്ക് നഗരവാസികളുടെ ഇടയില് 12.5 വയസ്സാണ് ആവറേജ് ആർത്തവം വരുന്ന ഏജ്. അത് ഗ്രാമവാസികളുടെ ഇടയില് ഇപ്പോഴും ശരാശരി 15 വയസ്സാണ്. അതായത് ഗ്രാമവാസികള് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പോഷണമുള്ള ഭക്ഷണം കുറവായതുകൊണ്ടും കൂടുതൽ വ്യായാമം ചെയ്യുന്ന ജോലി മാനുവൽ ലേബർ ഒക്കെ ചെയ്യുന്നത് കൊണ്ടും അവരുടെ ഇടയിൽ 15 വയസ്സാണ് ഇപ്പോഴും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടില് പൊതുവെ എല്ലാവരും ഒരു ഏകദേശം 14-15 വയസ്സ് ആയിരുന്നു.
ഓക്കെ, ഇതിപ്പോ നേരത്തെ ആർത്തവം ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടോ? കാരണം ഡോക്ടർ ഇപ്പൊ മെൻഷൻ ചെയ്തു അതൊരു ഭക്ഷണം അല്ലെങ്കിൽ പോഷകാഹാരം അഥവാ മാനുവൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ആർത്തവം താമസിച്ചാണ് വരാൻ സാധ്യതയുള്ളതെന്ന്. അപ്പൊ അത് ഒരു പ്രത്യേക കാരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ?
അതെ, അങ്ങനെയാണ് എല്ലാ രാജ്യങ്ങളിലെയും പഠനങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയാണ്, ഭക്ഷണ രീതിയും ജീവിത രീതിയുമാണ് നേരത്തെ ആർത്തവം തുടങ്ങുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. പോഷകാഹാരങ്ങൾ ധാരാളമായി ലഭിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലും പണക്കാരായ ഇന്ത്യക്കാരുടെ ഇടയിലും കുട്ടികൾ വേഗത്തിൽ വളരുന്നതായി കാണുന്നു. ശരീരത്തിന്റെ കൊഴുപ്പിന്റെ അംശം 17% സാധാരണഗതിയിൽ ഈ ലൈംഗികമായിട്ടുള്ള ഹോർമോൺസ് കൂടുതൽ ഉൽപാദനം തുടങ്ങുന്നത്. അങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് എസ്പെഷ്യലി ഈസ്ട്രജന്റെ അളവ് ശരീരത്തിൽ ആവശ്യത്തിന് വന്നു കഴിയുമ്പോഴാണ് യൂട്രസിന് വളർച്ച ഉണ്ടാകുന്നതും. അതിന്റെ ഇടയ്ക്ക് ഈ ഹോർമോൺസിന്റെ അളവുകൾ കൂടുകയും കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ആ യൂട്രസിന്റെ ഇൻസൈഡിലുള്ള സെൽസ് അടർന്നു വരുന്നതാണ് മെൻസ്ട്രുവൽ ബ്ലഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ശരീരത്തില് വളർച്ച നേരത്തെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആർത്തവം നേരത്തെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വ്യായാമം കുറവുണ്ട് ഈ നഗരവാസികൾക്കും. പ്രത്യേകിച്ച് ഇന്ത്യക്കാര് മറ്റുള്ള രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോൾ അവർക്ക് വ്യായാമത്തിൽ കുറവുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഒബീസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് കൂടുതലായിട്ട് കാണുമ്പോൾ ലെപ്റ്റിൻ എന്നുള്ള ഒരു ഹോർമോൺ ഉണ്ടാകുന്നു. ആ ഹോർമോൺ ഈസ്ട്രജൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പിന്നെ വേറെ പറയുന്നത് ഈ മോഡേൺ ലൈഫില് ആൾക്കാർ ഒരുപാട് കീടനാശിനികള്, ഹെയർ ടോണിക്സ്, മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതില് ചില രാസവസ്തുക്കൾ ഈ ഫീമെയിൽ ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആർത്തവം നേരത്തെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ദ ഗ്ലോബൽ തിങ് യുനോ, എവ്രിവെയർ ഇൻ ദ വേൾഡ് ഇറ്റ് ഹാപ്പൻസ് നൗ. അമേരിക്കയിലും കാനഡയിലും നടത്തിയ ചില പഠനങ്ങളില് വീട്ടിലെ അംഗങ്ങൾ തമ്മില് സംഘടനകളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഈ ലൈംഗിക വളർച്ച നേരത്തെ ഉണ്ടാകുകയും ആർത്തവം നേരത്തെ ഉണ്ടാകുകയും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് ആദ്യത്തെ 5 വരെ അവളുടെ അപ്പനുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനമാണെന്നാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പനില്ലാതെ വളരുന്ന വീട്ടിലെ കുട്ടികൾക്ക് ആർത്തവം നേരത്തെ ഉണ്ടാകുന്നൊരു ആ പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്.
ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലോ പോഷകാഹാരത്തിന്റെ കാര്യം. ഇപ്പൊ പോഷകാഹാരം എന്ന് പറയുമ്പോൾ ഏത് തരം ഭക്ഷണമാണ് ഇതിനെ ബാധിക്കുന്നത്? നോർമലി
കൂടുതലും കൊഴുപ്പുള്ള മാംസാഹാരം, സസ്യാഹാരം കഴിക്കുന്നവർക്ക് സാധാരണഗതിയിൽ ആർത്തവം പിന്നീടാണ് വരുന്നത്. കൂടുതൽ കൊഴുപ്പുള്ള മാംസാഹാരം കഴിച്ചാൽ അപ്പോഴാണ് അതിനകത്തു നിന്നാണ് ഈ ലെപ്റ്റിൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുള്ളത്.
നേരത്തെ ആർത്തവം ഉണ്ടാകുന്ന കുട്ടികളുടെ അമ്മമാര് കൂടുതലും എന്താ ഉത്കണ്ഠാകുലരാകുന്നതായിട്ട് കാണാറുണ്ട്. ഇത്രയ്ക്ക് കൺസേൺ ആവേണ്ട ഒരു കാര്യമുണ്ടോ ഈ കാര്യത്തിൽ?
കൺസേൺഡ് ആവേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാല് കുട്ടികൾക്കും അതൊരു നല്ല ഒരു കാര്യമല്ല. കുട്ടികള് ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അപ്പൊ അവരുടെ കൂടെയുള്ള സമപ്രായക്കാർക്ക് ചിലപ്പോൾ ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവര് ഒറ്റപ്പെടുന്നതായിട്ട് ഇവർക്ക് തോന്നാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവാനും അതുപോലെ ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് വെസ്റ്റേൺ കൺട്രീസിൽ ചെയ്ത സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കൂടുതൽ ഒബീസ് ആണെങ്കിൽ അവരുടെ ബോഡി ഇമേജിനെ ബാധിക്കും. അപ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവാനും അതിന്റെ പരിണാമമായിട്ട് കൂടുതൽ ഡ്രഗ് അഡിക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഇടപെടാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം ആൺകുട്ടികൾ ചിലപ്പോൾ അവരോട് അട്രാക്റ്റഡ് ആയിട്ട് വരും.
ഞാൻ വായിച്ചു കേട്ടു ആർത്തവം നേരത്തെ ഉണ്ടാകുന്ന കുട്ടികളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന്, അത് ശരിയാണോ?
അത് ശരിയാണ്. അമേരിക്കയിലെ ഒരു ഡോക്ടർ സാൻഡ്ര ഗ്രാബർ നടത്തിയ ഗവേഷണത്തിൽ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ ഈസ്ട്രജൻ ഹോർമോൺ നേരത്തെ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ആർത്തവം നേരത്തെ ആവുന്നത്. അപ്പൊ ഈസ്ട്രജൻ ഹോർമോണിന്റെ ആ ഇഫക്റ്റ് ബ്രസ്റ്റിൽ ഉണ്ടാകും. അങ്ങനെ കൂടുതൽ പ്രാവശ്യം കൂടുതൽ സമയം ആ എക്സ്പോഷർ ഉണ്ടാകുമ്പോഴ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട്.
ഓക്കെ,
ഇത്രയും നേരത്തെ ആർത്തവം ഉണ്ടാവാതിരിക്കാനായിട്ട് കുട്ടികളുടെ പേരൻസ് അല്ലെ പ്രത്യേകിച്ചും അമ്മമാർ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
യാ, ശ്രദ്ധിക്കാനുണ്ട്. ഈവൻ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അമ്മ സന്തോഷവതിയായിരിക്കാനും നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവാനും നല്ല ഭക്ഷണം കഴിക്കുകയും കൂടുതൽ തടി വെക്കാതിരിക്കുകയും എല്ലാം നോക്കണം പ്രഗ്നൻസി തന്നെ. ശരിക്കും നോർമലായിട്ടുള്ള വെയിറ്റ് ഉള്ള കുട്ടി ഉണ്ടാവാൻ അതിന് തക്ക വിധത്തിലുള്ള പരിചരണങ്ങൾ വേണം. കാരണം കുട്ടി ഉണ്ടാകുമ്പോൾ വളരെ വെയിറ്റ് കുറവാണെങ്കിൽ അതും പിന്നീട് അവർക്ക് നേരത്തെ ആർത്തവം ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട്. പിന്നെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ നല്ല സന്തോഷമുള്ള ജീവിതം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അച്ഛനും അമ്മയുമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടാകുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികൾക്ക് കൂടുതൽ സസ്യാഹാരം കൊടുക്കുക, ആവശ്യത്തിനുള്ള വ്യായാമം കൊടുക്കുക. പിന്നെ ടി വി, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ ഉപയോഗം മിതമാക്കുക.
ഓക്കെ, ടി വി, കമ്പ്യൂട്ടർ തുടങ്ങിയവയുടെ ഉപയോഗം മിതമാക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അവർ പുറത്തിറങ്ങി കളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കുമല്ലോ അല്ലേ?
അത് തന്നെയല്ല, ഈ ടി വി, കമ്പ്യൂട്ടർ, മൊബൈൽ തുടങ്ങിയ ഉപകരണങ്ങളിൽ നിന്ന് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണ് അതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. അത് ഇൻഹിബിറ്റ് ചെയ്തതിനാല് പല നമ്മുടെ സ്ലീപ്പ് പാറ്റേണ്, സെക്ഷൽ ഗ്രോത്ത് അതെല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ് മെലറ്റോണിന്. അപ്പൊ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോയാലും ഇതുപോലെ ലൈംഗിക വളർച്ച നേരത്തെയാകും. അപ്പോൾ ഈ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ലൈറ്റിന് ഈ മെലറ്റോണിന്റെ ഈ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്
പറയുന്നത്.
സോ അതുകൊണ്ട് ഒരു കാര്യം വ്യായാമം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഈ മെലറ്റോണിന്റെ പ്രൊഡക്ഷൻ നോർമലായിട്ട് കിട്ടാനും ഇത് കുറയ്ക്കുന്നത് നല്ലതാണ്, ടി വിയും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ.
ഓക്കെ,
ഡോക്ടർ നേരത്തെ പറഞ്ഞു നേരത്തെ ആർത്തവം ഉണ്ടാവുന്ന കുട്ടികളിൽ ഒരു മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളിൽ നിന്നും ഒറ്റപ്പെടാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവർക്ക്, അതായത് നേരത്തെ ആർത്തവം ഉണ്ടാവുകയാണെങ്കിൽ, മാതാപിതാക്കൾ എന്തെങ്കിലും പ്രത്യേകമായി ഉപദേശം ഈ കുട്ടികൾക്ക് നൽകേണ്ടതായിട്ടുണ്ടോ?
അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മൾ അവരുടെ പ്രായപൂർത്തിയായിട്ട് ഉണ്ട്, അതായത് കാരണം അവരൊരു സ്ത്രീയായിട്ട് മാറി അവർക്ക് ഗർഭം ധരിക്കാനുള്ള എന്തെങ്കിലും അവസരം ഉണ്ടായാൽ അവർക്ക് ഗർഭം ധരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഈ ആർത്തവം വരുന്ന സമയത്ത് അവരുടെ ശരീരം ശുദ്ധിയാക്കി വെക്കാനുള്ള എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ പാഡ് ഉപയോഗിക്കേണ്ട വിധവും പാഡും എത്ര എത്ര മണിക്കൂർ കൂടുമ്പോൾ മാറ്റണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഗർഭധാരണം ഉണ്ടാകാനുള്ള അവസരങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിപ്രഷൻ മാതിരിയുള്ള എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ പറ്റും.
ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ നേരത്തെ ആർത്തവം ഉണ്ടാകുന്ന കുട്ടികളിൽ നേരത്തെ തന്നെ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ?
അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സ്റ്റഡി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ സാധാരണ സംഭവിക്കുന്നില്ല. എന്തെങ്കിലും അങ്ങനെ അവർക്ക് സാധാരണ മെനോപോസ് ലേറ്റ് ആയിട്ട് വരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്, നേരത്തെ ആർത്തവം തുടങ്ങിയവർക്ക്. കാരണം അവരുടെ ബോഡിയിൽ കൂടുതൽ ഈസ്ട്രജൻ ലെവൽ ഉണ്ട്, അപ്പം അങ്ങനെ കൂടുതലും ലേറ്റ് ആയിട്ട് വരാനേ ചാൻസ് ഉള്ളൂ മെനോപോസ്.
നേരത്തെ ആർത്തവം ഉണ്ടാകുന്ന കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളും അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇത്രയും വിവരങ്ങൾ SBS മലയാളത്തിലെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ മേരിക്കുട്ടി ആന്റണി.
എനിക്ക് ഇതിന് അവസരം തന്നതിന് സാൽവിയോട് നന്ദി പറയുന്നു.